The editorial.
നവംബർ 8 വെള്ളി 1200 തുലാം 23 ദീപിക എഡിറ്റോറിയൽ. ഈ പാർട്ടി വളർത്തലൊന്നും രാഷ്ട്ര നിർമ്മാണമല്ല. സംസ്ഥാന സർക്കാർ തൊഴിൽ രഹിതരായ യുവാക്കളോട് ചെയ്യുന്നത് റബ്ബർ ബോർഡ് കർഷകരോട് ചെയ്യുന്നത് പോലെയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സർക്കാർ നോക്കുകുത്തിയാക്കി. PSC മുഖേനയുള്ള നിയമനങ്ങൾ പേരിന് മാത്രമാകുകയും റാങ്ക് ലിസ്റ്റുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കാലഹരണപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റു നിയമനങ്ങൾ പതിന്മടങ്ങായി നടത്തുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയും ആരോപിക്കപ്പെടും. ഇല്ലെന്ന് തെളിയിക്കാൻ നിയമനങ്ങൾ സുതാര്യമാക്കുകയേ നിവൃത്തിയുള്ളൂ. കേരളത്തിന്റെ ഔദ്യോഗിക തൊഴിൽ മേഖലയിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത ഒരു വിവരാവകാശ അപേക്ഷയെക്കുറിച്ച് കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സിജു ഫ്രാൻസിസ് ദീപികയിൽ എഴുതിയിരുന്നു. അതിനനുസരിച്ച് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016-17 കാലത്ത് 2432 പേർക്ക് സർക്കാർ സർവീസിൽ നേരിട്ട് ജോലി കൊടുത്തപ്പോൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 25,392 പേർക്കും സർക്കാർ നിയന്ത്രിത കമ്പനികളിലും കോർപ്പറേഷൻ ബോർഡ് എന്നിവിടങ്ങളിലുമായി 9,336 പേർക്കും ജോലി കൊടുത്തു. ആ വർഷം മാത്രം ആകെ 657 റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടപ്പോൾ അതിൽ 11 റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമന ഉത്തരവ് നൽകിയിരുന്നില്ല. പിന്നീടുള്ള വർഷങ്ങളിലും ഏതാണ്ട് സമാനമായ നിയമന ശൈലിയാണ് അനുവർത്തിച്ചത്. 2021-22 814 റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടപ്പോൾ 2022-23 452 റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടു. ഒരാളെ പോലും നിയമിക്കാതെ കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണം 25. ഇക്കാലയളവിൽ 1354 പേർക്ക് സർക്കാർ സർവീസിൽ നേരിട്ട് ജോലി കൊടുത്തപ്പോൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 17,437 പേർക്കും സർക്കാർ നിയന്ത്രിത കമ്പനികളിലും കോർപ്പറേഷൻ ബോർഡ് എന്നിവിടങ്ങളിലുമായി 4,491 പേർക്കും ജോലി കൊടുത്തു. അതായത് ഉള്ള തൊഴിലവസരങ്ങളും സുതാര്യമായല്ല നികത്തുന്നത്. മാനദണ്ഡങ്ങളിൽ മായം ചേർത്തെന്നും പാർട്ടിക്കാരെ തിരികെ കയറ്റിയെന്നുമുള്ള ആരോപണം സ്വാഭാവികമാണ്. നിസ്സാരമായ ചില നിയമനങ്ങൾക്ക് വേണ്ടി എന്തിനാണ് PSC നിലനിർത്തുന്നത്? സംസ്ഥാന ജില്ലാ മേഖല ഓഫീസുകളുടെ നടത്തിപ്പ് ചെലവ്, ചെയർമാനും 20 കമ്മീഷൻ അംഗങ്ങൾക്കും വേണ്ടിവരുന്ന സാമ്പത്തിക ചെലവ്, ജീവനക്കാർക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും, ഖജനാവിലെ ചോർച്ച എത്ര ഭീമമാണ്! ഒരു ഭരണഘടനാ സ്ഥാപനമായ PSC പിരിച്ചുവിടണമെന്നല്ല, അത് ഈ സംസ്ഥാനത്തിന് നിലവിൽ ചെയ്യുന്ന സേവനം എന്താണെന്ന് അറിയണം. സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെയും കോർപ്പറേഷനുകളുടെയും സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് IAS IPS സർവീസിൽ നിന്ന് വിരമിച്ച എത്ര പേർക്ക് സർക്കാർ പുനർനിയമനം നൽകി നിയമിച്ചിട്ടുണ്ടെന്നും അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയാണെന്നും വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല കൊടുത്ത അപേക്ഷയുടെ മറുപടിയും അമ്പരിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ യാതൊരു ലക്ഷണവും അതിലില്ല. വിരമിച്ച ഈ IAS IPS ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളുടെ മാസശമ്പളവും ആനുകൂല്യങ്ങളും ഖജനാവിനെ വെളുപ്പിക്കുകയല്ല, കുളിപ്പിച്ചു കിടത്തുകയാണ്. അഖിലേന്ത്യാ സർവീസിൽ നിന്നുള്ളവരെ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങളിൽ നിയമിക്കാവൂ എന്ന നിയമമൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ തീരുമാനങ്ങളാകുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ കൂടാതെ PSC പങ്കില്ലാത്ത ആയിരക്കണക്കിന് നിയമനങ്ങൾ വേറെ. രാഷ്ട്ര നിർമ്മാണത്തെ അപായപ്പെടുത്തുന്ന പാർട്ടി വളർത്തൽ. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം ഇക്കഴിഞ്ഞ മെയിൽ പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പറയുന്നത്. അതനുസരിച്ച് 2024 ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 31.8%. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 17%. അതിനർത്ഥം കേരളം കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കണമെന്നാണ്. മാത്രമല്ല ഉള്ള തൊഴിലിന്റെ വിതരണം സുതാര്യമാക്കുകയും വേണം. തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം, പട്ടിണി, സാമ്പത്തിക പ്രതിസന്ധി, അക്രമം, ക്രമസമാധാന ഭംഗം, എല്ലാത്തെയും പെറ്റുകൂട്ടിയത് ഭരണ അഴിമതിയാണ്. അതുതന്നെയാണ് PSC പീഡിപ്പിച്ചതും.